ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും സങ്കീർത്തനങ്ങൾ 85, 86, 87 എന്നിവ ഇന്ന് ആദ്യമായി വായിക്കുന്നു. 85-ാം സങ്കീർത്തനം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം തീർക്കിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും. നീതി അവന് മുൻപായി നടക്കുകയും അവന്റെ കാഴ്ചവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. 86-ാം സങ്കീർത്തനം. യഹോവേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എന്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു, എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിങ്കലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ, എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യരായവനില്ല, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു, അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. 87-ാം സങ്കീർത്തനം. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്തീർ, സോർ, കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ഇനി പുതിയ നിയമത്തിൽ നിന്നും റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം വായിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ട നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകെയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളും ഇല്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവനെ കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആര് അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശിയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ, കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ച റോമാലേഖനത്തിൽ 9-ാം അധ്യായം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവമക്കളാകുവാൻ ജാതികൾക്ക് ലഭിച്ച ആ പ്രത്യേക പദവി അനുഭവം അത് വിവരിക്കുന്ന ഭാഗമാണ് പിന്നെയും ഇവിടെ നാം കാണുന്നത്. അപ്പോസ്തലൻ, ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് തന്റെ ദൗത്യം ഇവിടെ പ്രത്യേകമായി പറയുന്ന കാര്യം, ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കൾ, അവർ മിശിഹായെ തള്ളിക്കളഞ്ഞു, അവർക്ക് പൂർണ്ണമായി ദൈവത്തിന്റെ ആ പദ്ധതിയെ മനസ്സിലാക്കുവാൻ കഴിയാതെ ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്നത് മൂലം ആ രക്ഷ ജാതികളിലേക്ക് ദൈവം അയക്കുവാൻ ഇടയായി. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം പിന്നെയും ഇവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അബ്രഹാമിന്റെ പേര് പറഞ്ഞിട്ട് ദൈവമക്കൾ എന്ന പേരിന് എല്ലാവരും അർഹരാകുമോ എന്ന് ഒരു ചോദ്യം നിൽക്കുമ്പോൾ അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി പറയുന്നു, ഏഴാം വാക്യത്തിൽ, അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. ദൈവഭവനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ കേവലം അബ്രഹാമിന്റെ സന്തതിയായി, തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ സന്തതിയായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആവുന്നില്ല. വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന് ലഭിച്ച സന്തതിയുടെ പരമ്പരയിൽ വന്നേ മതിയാക്കുകയുള്ളൂ. അത് ഇസഹാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അബ്രഹാം മുതൽ താഴോട്ട് ഓരോ തലമുറയിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ തിരഞ്ഞെടുത്തു. ഇസഹാക്കിന് ശേഷം യേശാവിനെ ദ്വേഷിച്ച് അവരുടെ മക്ക അവന്റെ മക്കളിൽ യേശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്ന് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എല്ലായ്പ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകം പറയുന്ന ഒരു ഭാഗം, അപ്പോസ്തലൻ പറയുന്നൊരു വാക്യമുണ്ട്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദൈവം വ്യക്തികളെ, സമൂഹത്തെ, രാജ്യങ്ങളെ ഒക്കെ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ പ്രത്യേക വ്യക്തിയോട് അല്ലെങ്കിൽ സമൂഹത്തോട് ദൈവത്തിന് കരുണ തോന്നി എന്ന് മാത്രമേ പറയുവാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ ഭാഗത്തു നിന്ന്, മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പ്രത്യേക സമീപനം കൊണ്ടോ ഏതെങ്കിലും ഉത്സാഹം കൊണ്ടോ ഒന്നുമല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ, ദൈവത്തിന്റെ ഭാഗത്താകുവാൻ നമുക്ക് പദവി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. രണ്ടു തരത്തിലുള്ള ആൾക്കാർ, ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട്, ഇച്ഛിക്കുന്നുണ്ട്, മറ്റൊരു കൂട്ടർ ഓടുന്നു. ഒരു പടിയൂടെ കടന്നിട്ട് അവർ കേവലം ആഗ്രഹിക്കുക മാത്രമല്ല, ഇച്ഛിക്കുക മാത്രമല്ല, അവർ ഓടുവാൻ തയ്യാറായി ഓടുന്നുമുണ്ട്. എന്നാൽ ഈ ഓട്ടം കൊണ്ടോ അതിനുവേണ്ടി ആഗ്രഹിച്ചത് കൊണ്ടോ ഒന്നും കാര്യങ്ങൾ തീരുന്നില്ല. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ ശകലവും സാധിക്കുന്നു. ദൈവത്തിന് കരുണ തോന്നുന്നത് കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ സാധിക്കുന്നത് എന്ന് പറയുന്നു. ജാതികൾക്കൊരിക്കൽ അപ്രാപ്യമായിരുന്ന രക്ഷയുടെ പദ്ധതി ഇന്ന് പുത്രൻ മുഖാന്തരം, യേശുക്രിസ്തുവിനെ അംഗീകരിച്ചത് മൂലം, സകല മനുഷ്യവർഗത്തിനും, ജാതികൾക്കുൾപ്പെടെ ദൈവം നൽകുവാൻ ഇടയായിത്തീരുന്നു. അതിൻ്റെ 26 വാക്യത്തിലേക്ക് വരുമ്പോൾ ഹോശിയ പുസ്തകത്തിലെ ഭാഗങ്ങൾ കൂടി അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന് മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശിയ പുസ്തകത്തിലും അരളി ചെയ്യുന്നുവല്ലോ. ഒരിക്കൽ ഇവരെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ എൻ്റെ ജനമല്ല എന്നവരോട് പറഞ്ഞു. കാരണം ഇസ്രായേൽ കുടുംബത്തോട്, ഇസ്രായേൽ വംശത്തോട് യാതൊരു യോജിപ്പുമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ ജനമല്ല. ഒരിക്കലങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ നേരത്തെ തന്നെ ആ പുസ്തകത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ അപ്പോസ്തലൻ എടുത്ത് പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമുക്കും ആ ദൈവമക്കളാകുവാൻ, ദൈവഭാഗത്താകുവാൻ പദവി ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ കരുണ മാത്രം എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.